إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 എന്നോട് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض آകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വർഷത്തിൽ 12 മാസങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മിൻഹ അർബഅത്തുൻ ഹുറും, അല്ലാഹു പറയുന്നു അതിൽ 4 പവിത്രമായ മാസങ്ങളാണ്. ذلك الدين القيم, അതാണ് നേരായ വക്രതയില്ലാത്ത മതം, യഥാർത്ഥ ദീനദാൻ. അല്ലാഹു പറയുന്നു ഫല തളിമു ഫീഹിന്ന അൻഫുസകും, അതിനാൽ ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വന്തം ദേഹത്തോട് തന്നെ അതിക്രമം പ്രവർത്തിക്കാൻ പാടില്ല, തിന്മകൾ ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത് അറബി മാസത്തിൽ ഹിജ്രി കലണ്ടറിൽ നാം നോക്കിയാൽ നമുക്കറിയാം അതിന്റെ 7 മാസമായ റജബിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഈ റജബ് മാസത്തിന് അറബികൾ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചത് കാണാൻ സാധിക്കും. റജബ് എന്ന പേര് തന്നെ വന്നിട്ടുള്ളത് അത്തർജീബ് എന്നുള്ള വാക്കിൽ നിന്നാണ്, അഥവാ അത്തഅലീം, ആദരിക്കേണ്ടത്, ആദരിക്കപ്പെടേണ്ടത് എന്നെല്ലാം അർത്ഥം വെക്കാവുന്ന ഒരു പദത്തിൽ നിന്നാണ് റജബ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ റജബിനെ കുറിച്ച് അവർ പറഞ്ഞിരുന്നത് റജബുൽ അസം എന്നാണ്, അഥവാ അസം എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്തവൻ എന്നാണ്. ആ മാസത്തിൽ യുദ്ധങ്ങളുടെയോ വാളുകൾ തമ്മിൽ ഒരു സ്വന്തിന്റെയോ ശബ്ദമൊന്നും കേൾക്കാറുണ്ടായിരുന്നില്ല, അഥവാ അവർ തന്നെ ആ മാസത്തിൽ പരസ്പരം ദ്രോഹിക്കുന്നതും അക്രമിക്കുന്നതും പരസ്പരം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാത്തിൽ നിന്നും അറബികൾ തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ വിട്ടുനിന്നിരുന്നു എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ദീനുൽ ഇസ്ലാമിൽ ഈ മാസത്തിന് എന്താണ് പ്രത്യേകത, അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ജാഹിലിയത്തിലുള്ള പ്രത്യേകിച്ചിട്ടുള്ള ആചാരങ്ങളും അതിലുള്ള പാഠങ്ങളും നമുക്ക് തെളിവായിട്ടുള്ളതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ എന്തു പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ കിതാബിൽ എന്താണ് ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതാ നാം കേട്ടതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല പവിത്രമാക്കിയ മാസങ്ങളിൽ 1 ഈ മാസമാണ്, ഞാനും നിങ്ങളുമുള്ള ഈ മാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായിട്ട് തന്നെ ഹദീസിൽ നമ്മോട് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു ഒരു വർഷം എന്നുള്ളത് 12 മാസമാകുന്നു, മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 അത് പവിത്രമാക്കപ്പെട്ട മാസമാകുന്നു, സലാസത്തുൻ മുതവാലിയാത്ത്, 3 തുടരെ തുടരെ വരുന്ന മാസങ്ങളാണ്, ഒന്നിനു പുറമെ ഒന്നായിട്ട് വരുന്ന മാസങ്ങളാണ്, ദുൽഖഅദ് വദുൽഹിജ്ജ വമുഹറം, മുഹറമും അതുപോലെ തന്നെ ദുൽഹിജ്ജയും ദുൽഖഅദും തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ് 11 മാസമാണ്, ദുൽഹിജ്ജ 12 മാസമാണ്, പിന്നെ പിന്നീട് ഹിജ്രി കലണ്ടറിൽ ഒന്നാമത്തെ മാസമാണ് മുഹറം. ഇത് മൂന്നും തുടർച്ചയായി വരുന്ന മാസമാണ്. അതുപോലെ തന്നെ ഞാനും നിങ്ങളുമുള്ള ഈ ഏഴാമത്തെ മാസമായ റജബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാല് മാസങ്ങളാണ് പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ശരി, ഇത് പവിത്രമാക്കപ്പെട്ട മാസമാണെങ്കിൽ ഞാനും നിങ്ങളും എന്താണ് ഈ മാസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ടത്? എന്താണുള്ളത് ഈ മാസത്തിൽ? എന്തെങ്കിലും പ്രത്യേകമായി ഞാൻ ചെയ്യേണ്ടതുണ്ടോ? എന്തെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് പ്രത്യേകമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിന്റെ ബാക്കിയായിക്കൊണ്ട് പറഞ്ഞു, ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. ഈ മാസങ്ങളിൽ, ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ നാലു മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വന്തം അക്രമം ചെയ്യാൻ പാടില്ല. സ്വന്തത്തോട് അക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നാം തന്നെ നമുക്ക് നാളെ ശറുണ്ടാക്കുന്ന രീതിയിൽ തിന്മകൾ പ്രവർത്തിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് നാം ചെയ്യാതെ വിടുകയും അതുപോലെ അള്ളാഹു നമ്മോട് നിരോധിച്ച കാര്യങ്ങൾ നാം പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ നഫ്സിനോടുള്ള ദുൽമ്. നാം നമ്മോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത്. കാരണം തിന്മകൾ ചെയ്യുക വഴി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഒന്നും തന്നെ അവന്റെ ഇജ്ജത്തിൽ കുറയാനില്ല. മറിച്ച് തിന്മകൾ ചെയ്യുന്ന വ്യക്തിക്കാണ് നാളെ അത് അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഈ മാസത്തിൽ പ്രത്യേകമായി നാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ അനുസരിക്കണം. അവൻ നമ്മോട് വിലക്കിയ കാര്യങ്ങൾ നാം പ്രത്യേകമായി വിട്ടുനിൽക്കണം. എല്ലാ മാസങ്ങളിലും നാം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി ശ്രേഷ്ഠത നൽകിയ സ്ഥലങ്ങളിൽ, മക്കയും മദീനയും അതുപോലെയുള്ള ബൈത്തുൽ മഖ്ദിസിലും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി ഫളൽ നൽകി മാസങ്ങളിലുമെല്ലാം നാം തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക്, ആ സ്ഥലങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് ശിക്ഷ വർദ്ധിക്കും. മഹാനായ ഖതാദ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇന്ന ദുൽമ ഫി ശഹറിൽ ഹറം അഅലമു ഖതീഅത്തൻ വഉസ്റൻ മിന ദുൽമ ഫീ മാ സിവാ. മറ്റു മാസങ്ങളെക്കാൾ പവിത്രമായ മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത് അത് കടുത്തതാണ്. ആ അതിനുള്ള പാപവും അതിന് കിട്ടുന്ന ശിക്ഷയും കടുത്തതായിരിക്കും. അതിനാൽ ഈ മാസത്തെ നാം പ്രത്യേകം ആദരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ആദരിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായി കൃത്യമായി ചെയ്യാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മോട് ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. അല്ലായെങ്കിൽ സഹോദരങ്ങളെ, ഇത് തൊട്ടുമുമ്പുള്ള മാസത്തിൽ നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ശിക്ഷ, കഠിനമായ ശിക്ഷ ഈ മാസത്തിൽ നാം പ്രവർത്തിക്കുകയാണെങ്കിൽ ലഭിക്കും. കാരണം അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുള്ള 12 മാസങ്ങളിൽ മുഹറമായ പവിത്രമാക്കപ്പെട്ടതായ ഒരു മാസമാണ് റജബ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നാൽ ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഈ റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാത്ത, അവിടുന്ന് ദീന് കേട്ട് മനസ്സിലാക്കിയ സഹാബികളും അവിടുന്ന് കേട്ട് മനസ്സിലാക്കിയ താബിഈങ്ങളും താബിഈങ്ങളും അതുപോലെ തന്നെ ഈ ഉമ്മത്തിന്റെ മുൻഗാമികളായ മുഴുവൻ ഉലമാക്കളിൽ ആർക്കും തന്നെ പരിചയമില്ലാത്ത ഒരുപാട് നിസ്കാരങ്ങളും നോമ്പുകളും അതുപോലെ പ്രത്യേകമായ പല ഫളലുകളും ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും അത് ജനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് നാം കാണാൻ സാധിക്കും. ഇതിന്റെ വിധി എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഒരു അമൽ സുന്നത്തായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കേണ്ടവർ നാം തന്നെയാണ്. പക്ഷെ അവിടുന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, അതിനെ തൊട്ട് താക്കീത് ചെയ്യലും അത് വിട്ടു നിൽക്കുകയും ചെയ്യാനും നാം തന്നെ മുന്നിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് ഉലമാക്കളായ പണ്ഡിതന്മാരായ ആളുകൾ മുൻഗാമികളിൽ തന്നെ എന്തു പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. എല്ലാവരും അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതൻ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ലം യരിദ് ഫീ ഫളി ശഹ്രി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽഹുജ്ജ. അദ്ദേഹം പറയുകയാണ്, ഈ ശഹ്റു റജബ് റജബ് മാസത്തിന്റെ പ്രത്യേകമായി ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ആ മാസത്തിൽ ഒന്നാകെ നോമ്പെടുക്കുക, അല്ലെങ്കിൽ അതിലേതെങ്കിലും എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുക, അതുപോലെ അതിലേതെങ്കിലും എണ്ണപ്പെട്ട രാത്രിയിൽ പ്രത്യേകമായി നിസ്കരിക്കുക എന്നതിനെ തൊട്ട് ഒരു ഹദീസും സഹീഹായി തെളിവിന് പറ്റിയ ഒരു ഹദീസും വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ റജബുമായി ബന്ധപ്പെട്ട ധാരാളക്കണക്കിന് ദുർബലമായതും കെട്ടിയുണ്ടാക്കിയതുമായ ഹദീസുകളെല്ലാം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മഹാനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഒരു കിതാബ് തന്നെയുണ്ട്. അതിന്റെ പേര് തന്നെ തബീഉനുൽ അജബ് ബിമാ വറദ ഫീ ശഹ്രി റജബ്. റജബ് മാസത്തെ തൊട്ട് വന്നിട്ടുള്ള അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആ കിതാബ് തന്നെ രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ സഹാബത്തും നമുക്ക് കാണിച്ചു തന്നിട്ടില്ലാത്ത യാതൊരു അമലും തന്നെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ മാസത്തിൽ പ്രത്യേകമായി അവർ നോമ്പനുഷ്ഠിക്കുന്നത് കാണാം. ചില ആളുകൾ അത് റജബിന്റെ ആദ്യത്തെ ദിവസത്തിലാണ് അനുഷ്ഠിക്കുന്നത്. മറ്റു ചിലർ റജബിലെ ആദ്യത്തെ വ്യാഴാഴ്ച നോമ്പെടുക്കണമെന്നാണ്, വേറെ ചിലർക്ക് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നോമ്പെടുക്കണമാണ് എന്നാണ്, അഥവാ ഇന്നത്തെ ദിവസം. ഈ ദിവസങ്ങളിലെല്ലാം നോമ്പെടുക്കണമെന്നാണ് അവരെല്ലാം പറയുന്നത്. എന്നാൽ നാം ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നോമ്പ്, സുന്നത്തായിട്ടുള്ള നോമ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. സഹാബികൾ ആരും തന്നെ അങ്ങനെയുള്ള ഒരു സുന്നത്തായിട്ടുള്ള നോമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ഇബാദത്തും നമ്മളിൽ നിന്നും സ്വീകരിക്കണമെങ്കിൽ നിർബന്ധമായും രണ്ട് ഷർത്തുകൾ, രണ്ട് നിബന്ധനകൾ അതിൽ അടങ്ങിയിട്ടുണ്ടാകണം. അത് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ രാവിലെ തൊട്ട് നാം ഉറങ്ങുന്നത് വരെ ചെയ്യുന്ന ഏതൊരു ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകൾ നമ്മളിൽ ഉണ്ടാകണം. ഒന്ന്, അൽ ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. ചെയ്യുന്ന വ്യക്തി ശിർക്ക് ചെയ്യുന്നവനാകാൻ പാടില്ല. അതുപോലെ തന്നെ മുവഹ്ഹിദാണെങ്കിലും തന്നെ ചെയ്യുന്നത് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് ശിർക്കും അസ്ഗറാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ രണ്ടാമതായി വേണ്ടതാണ് അൽഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരാത്ത, നമ്മെ പഠിപ്പിക്കാത്ത യാതൊരു അമലും സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളതിനുള്ള ലക്ഷ്യം തന്നെ എങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതല്ലാതെ നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യൂ, നിങ്ങൾക്ക് തോന്നിയതുപോലെ ഇബാദത്ത് ചെയ്യൂ എന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. മറിച്ച് അള്ളാഹുവിന്റെ അവകാശത്തിൽ പെട്ടിട്ടുള്ളതാണ്, അള്ളാഹുവിന്റെ കടമയിൽപ്പെട്ടിട്ടുള്ളതാണ് അടിമകൾക്ക് കൃത്യമായി എങ്ങനെ അവനെ ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുക എന്നുള്ളത്. അത് അള്ളാഹു പൂർത്തിയാക്കി നൽകിയിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ നേരത്തും എങ്ങനെയാണ് ഒരു മുസ്ലിം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകമായി പിന്നീട് ആരും തന്നെ അത് ഉണ്ടാക്കേണ്ടതില്ല. അതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ആരെങ്കിലും നമ്മുടെ ഈ ദീനിൽ അതിലില്ലാത്ത കാര്യം പുതുതായി ഉണ്ടാക്കുകയാണെങ്കിൽ ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടേണ്ടതാകുന്നു. അതൊരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്, എന്റെ കൽപ്പനയില്ലാത്ത എന്തെങ്കിലും ഒരു അമൽ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും തന്നെ സ്വീകരിക്കുകയില്ല, അത് തള്ളപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം നോമ്പുകൾ അനുഷ്ഠിക്കാൻ പറയുന്ന ആളുകളോട്, ഇത്തരം പ്രത്യേകമായി നിസ്കരിക്കണമെന്ന് പറയുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എവിടെയാണുള്ളത്? അല്ലെങ്കിൽ അവിടുന്ന് നമ്മോട് എപ്പോഴെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അവിടുന്ന് നമ്മോട് മുറുകെ പിടിക്കാൻ പറഞ്ഞിട്ടുള്ള അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദീൻ, സന്മാർഗികളായ എന്റെ ഖുലഫായിർ റാഷിദീങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞവരിൽ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള ഒരു നോമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രത്യേകമായി നിസ്കരിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അവരെക്കാളും നാം അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണോ? ലാ വല്ലാഹ്, ഒരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്നതിലും ഭയപ്പെടുന്നതിലും സഹാബികളെക്കാൾ മുൻപത്തിയിലെത്താൻ നമുക്ക് സാധിക്കുകയില്ല. അവരുടെ ഈമാനിന്റെ അയലത്ത് പോലും നമുക്ക് എത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നോമ്പ് ഒരിക്കലും തന്നെ സഹീഹല്ല. മഹാനായ പണ്ഡിതൻ അൽ ഹാഫിൽ ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അമ്മ സിയാമു ഫലം യസിഹ ഫി ഫളി സൗമി റജബിൻ ബിഖുസൂസിഹി ശൈഇൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അൻ അസ്ഹാബിഹി. ഈ റജബ് മാസത്തിൽ പ്രത്യേകമായി നോമ്പെടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അദ്ദേഹത്തിന്റെ സഹാബികളിൽ നിന്നോ തന്നെ സഹീഹായി വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇതിനെതിരായിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ഹുർ റഹിമഹുല്ലാ താബിഈയാണ്, അദ്ദേഹം പറയുകയാണ്, റഅയ്തു ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, യദ്രിബു അക്ഫ റിജാല ഫീ സൗമി റജബ് ഹത്താ യദഊനഹാ ഫീ ത്വആം. അദ്ദേഹം ചില ആളുകളെ അവർ ഈ റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഭക്ഷണത്തിലേക്ക് കൈവെപ്പിക്കുമെന്നാണ് ഉമർ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. വയഖൂൽ, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഖുലൂ ഫഇന്നമാ ഹുവ ശഹ്റുൻ كان يعظمه اهل الجاهليه. നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഇത് ജാഹിലിയത്തിന്റെ ആളുകൾ മാത്രം, ജാഹിലിയത്തിന്റെ ആളുകൾ പ്രത്യേകമായി അവർ ഫളൽ കൊടുത്തിട്ടുള്ള ശ്രേഷ്ഠത നൽകിയിട്ടുള്ള മാസമാണ്, ഇതിൽ പ്രത്യേകമായി നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. മഹാനായ സ്വഹാബി അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത്തരത്തിൽ ഈ മാസത്തിൽ നോമ്പെടുക്കുന്നത് വിരോധിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാനായ സ്വഹാബികൾ പോലും പറഞ്ഞിട്ടുള്ള ജാഹിലിയത്തിൽ മാത്രമുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യമെന്ന് പറഞ്ഞിട്ടുള്ള ഈ വിഷയത്തിൽ ഇന്നും ജാഹിലിയത്ത് വിട്ടുമാറാതെ ആ ജാഹിലിയത്തിനാണ് പിൻപറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, അത്തരത്തിലുള്ള നിസ്കാരം, അത് ഒരു റക്കായത്താകട്ടെ, രണ്ട് റക്കായത്താകട്ടെ, എത്ര ചുരുങ്ങിയതാകട്ടെ, കൂടിയതാകട്ടെ, അത് നിസ്കരിക്കുക വഴി അള്ളാഹുവിൽ നിന്നുള്ള കോപവും ശിക്ഷയും ലഭിക്കുക എന്നല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രത്യേകമായി നമുക്ക് കാണുന്നതാണ് ഈ റജബ് മാസം വന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി അഥവാ ഇന്നലെ കഴിഞ്ഞ രാത്രി വ്യാഴാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രി അന്നൊരു പ്രത്യേകമായ നിസ്കാരമുണ്ട് എന്നാണ്. അതിനവർ പേര് പറഞ്ഞിരിക്കുന്നത് സലാത്തുർ റഗായിബ് എന്നാണ്. ആഗ്രഹ പൂർത്തീകരണം അല്ലെങ്കിൽ സഫലീകരണമായി ബന്ധപ്പെട്ട് ഈ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല നിറവേറ്റിത്തരും എന്ന് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിസ്കാരം നിസ്കരിക്കുന്നത്. ആളുകൾ ചോദിച്ചേക്കാം, ഒരുപാട് കിതാബിൽ നിന്നുള്ള ഉദ്ധരണികളും അതുപോലെ ചില ഹദീസുകളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ സഹീഹല്ലേ? ആളുകൾക്കറിയില്ല, ആളുകൾ വിചാരിക്കുന്നത് എന്തൊക്കെ അറബിയിൽ എഴുതി വന്നാലും അതിനൊരു മലയാളം കൊടുത്താൽ അതൊക്കെ സഹിയാണ്, അതൊക്കെ ചെയ്ത് അമലുകൾ ചെയ്യണം, പണ്ഡിതന്മാരല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ധരിച്ചുകൊണ്ട് ആളുകൾ അതനുസരിച്ച് കേട്ട് നോമ്പെടുക്കുകയും ഇത്തരത്തിലുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അത്തരം നിസ്കാരങ്ങൾക്ക് യാതൊരു ദീനുൽ ഇസ്ലാമിൽ അടിസ്ഥാനവുമില്ല. ഇത് നാം പറഞ്ഞിട്ടുള്ളതല്ല, എല്ലാവരും തന്നെ സർവലാരും അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതൻ അന്നവവി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അസ്സലാത്തുൽ മഅറൂഫത്തു ബിസ്സലാത്തിർ റഗായിബ്. സലാത്തുർ റഗായിബ് എന്ന് ആളുകൾക്ക് അറിയപ്പെട്ടിട്ടുള്ള ഈ നിസ്കാരം, വഹിയ ഇസ്നത അശ്രക്കഅത്തൻ തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശ, മഗ്രിബിന്റെയും ഇശയുടെയും ഇടയിൽ നിസ്കരിക്കുന്ന 12 റക്അത്ത് നിസ്കാരമാകുന്നു. എപ്പോഴാണ് അത് നിസ്കരിക്കുന്നത്? ലൈലത്ത് ഔവൽ ജുമഅ ഫീ റജബ്, റജബിന്റെ ആദ്യത്തെ ജുമാ രാത്രി അഥവാ വ്യാഴാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രി. അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെയാണ് ആളുകൾ നിസ്കരിക്കുന്ന മറ്റൊരു നിസ്കാരം, വസലാത്തു ലൈലത്ത് നിസ്ഫ് ശഅബാൻ മിയത്തു റക്അ, അതുപോലെ തന്നെ ശഅബാനിന്റെ 15 ആകുമ്പോൾ ആളുകൾക്ക് വേറൊരു നിസ്കാരമുണ്ട്, 100 റക്അത്ത്. ഷഅബാനിന്റെ 15 100 റക്അത്ത്. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വഹാതാനി സ്വലാതാനി ബിദ്അതാനി വമുൻകറതാനി കദീഹതാൻ, ഈ രണ്ട് നിസ്കാരങ്ങളും അഥവാ സലാത്തു റഗായിബും ഷഅബാനിന്റെ 15 നിസ്കരിക്കുന്ന ഈ നിസ്കാരവും, ഇത് രണ്ടും വളരെയധികം മുൻകറായിട്ടുള്ള, മോശമായിട്ടുള്ള, ബിദ്അത്തായിട്ടുള്ള, കദീഹായിട്ടുള്ള, മ്ലേച്ഛകരമായിട്ടുള്ള, യാതൊരു അസലുമില്ലാത്ത നിസ്കാരമാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ശേഷം അദ്ദേഹം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആളുകൾക്കുള്ള മറുപടി എന്ന് അദ്ദേഹം തന്നെ പറയുന്നു, ചില ആളുകൾ അത് പണ്ടുണ്ടായിരുന്ന ഇമാം ഗസ്സാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ, അതുപോലെ തന്നെ കൂത്തുൽ ഖുലൂബ് തുടങ്ങിയ കിതാബുകളിൽ നിങ്ങൾ കാണുന്ന ഇത്തരത്തിലുള്ള ഉദ്ധരണികൾ കണ്ട് ആരും തന്നെ വഞ്ചിതരാകണ്ട എന്ന് ഇമാം നവവി റഹിമഹുള്ള തന്നെ പറയുകയാണ്. കാരണം അവർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്, ഇത് സഹീഹാണെന്ന് ധരിച്ചുകൊണ്ട് അവർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ എക്കാലത്തെയും മൻഹജിദാൻ. കൃത്യമായി തെളിവില്ലാതെ ഏതൊരു ആലിം കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ നമുക്ക് ദീനുൽ ഇസ്ലാമിൽ തെളിവാകുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ ഈ ഇമാം കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അള്ളാഹുവിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ തഫ്സീറാണോ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഇതല്ല എങ്കിൽ സഹോദരങ്ങൾ, ഇമാം നവവി റഹിമഹുള്ള ആ മൊത്തത്തിലുള്ള അടിസ്ഥാന തത്വം നമ്മെ പഠിപ്പിക്കുകയാണ്, കിതാബുകളിലുണ്ട് എന്നുള്ള കാരണത്താൽ അത് നിങ്ങളെ വഞ്ചിച്ചുകൂടാ, കിതാബുകളിലുണ്ട് എന്നുള്ളത് നിങ്ങളെ വഞ്ചിച്ചുകൂടാ, അത് അള്ളാഹുവിന്റെ കിതാബിനോട് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളോട് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതല്ലാതെ ഏതെങ്കിലും ഇമാമ് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും കിതാബ് കിതാബിലുണ്ട് എന്നുള്ള കാരണത്താൽ അമലു ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് അവരിൽ നിന്നും നമുക്ക് പഠിക്കാനാണ്, അവരിൽ നിന്നും പഠിച്ച പണ്ഡിതന്മാരിൽ നിന്നും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കാൻ, അല്ലാതെ ആരെങ്കിലും തക്ലീദ് ചെയ്തുകൊണ്ട് അന്ധമായി അനുകരിച്ചുകൊണ്ട് എന്തെങ്കിലും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. സഹോദരങ്ങളെ, നാം എല്ലാ ദിവസവും 5 നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ നാം ഓതുന്നുണ്ട്, ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ, അല്ലാഹുവേ എന്നെ സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിക്കണം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരായ അമ്പിയാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും മാർഗത്തിലാണ് പ്രവേശിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞതിനു ശേഷം നാം പ്രത്യേകമായി അള്ളാഹുവിനോട് പറയുന്നു, ഗൈറിൽ മഗ്ളൂബി അലൈഹിം, അള്ളാഹു കോപിച്ച യഹൂദികളെ അവരെ പോലെ ആകാൻ പാടില്ല. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് കൃത്യമായ ഇൽമുണ്ട്, ആരാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കറിയാം, പക്ഷെ അതനുസരിച്ച് അമൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് വലദ്ദാലീൻ, വഴി വെച്ചിട്ടുള്ള നസ്രാണികൾ, അവർക്ക് ഇൽമില്ല, അവർ ഇൽമില്ലാതെ അമലി ചെയ്യുന്ന ആളുകളാണ്. അവരെ പോലെ നാം ആകാൻ പാടില്ല, അവരെ പോലെ ആകരുത് എന്ന് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുകയും പിന്നീട് അവരെ പോലെ തന്നെ യാതൊരു തെളിവുമില്ലാതെ നാം പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ മണ്ടന്മാരായിരിക്കും, എത്ര വലിയ ബുദ്ധിശൂന്യരായിരിക്കും നാം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു അമലും നമ്മുടെ മുന്നിലേക്ക് വന്നാൽ അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ സഹാബികളിൽ ആരെങ്കിലും ഒരാൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം പഠിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ നാം പ്രത്യേകമായി കേൾക്കുന്ന ഒരു കാര്യമാണ്, ചില മസ്ജിദുകളിൽ നിന്നെല്ലാം നമുക്ക് ദുആ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഒന്നാമതായി പറയട്ടെ, നിസ്കാരവും ശേഷ നിസ്കാരത്തിന് ശേഷമുള്ള അത്തരം കൂട്ട പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായി വന്നിട്ടുള്ളതല്ല, അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളതല്ല, അത് ബിദഅത്താണ്. അത്തരം പ്രാർത്ഥനകളിലാണ് നാം അധികവും കേൾക്കുന്നത്. കേൾക്കാൻ നല്ല രസമുള്ള നല്ല അർത്ഥമുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് നാം ധാരാളമായി കേൾക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് ഈ മാസത്തിൽ. അർത്ഥം വളരെ നല്ലതാണ്, അല്ലാഹുവെ റജബിലും ഷഅബാനിലും അല്ലാഹുവെ നീ എനിക്ക് ബർക്കത്ത് നൽകണമേ, എനിക്ക് റമളാൻ എത്തിച്ചേരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റജബിലും ഷഅബാനിലും ബർക്കത്ത് നൽകണം, റമദാൻ എനിക്ക് എത്തിച്ചു തരണം എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന നല്ലതാണ്, പക്ഷെ സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് സഹീഹായി വന്നിട്ടുള്ളതല്ല. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അദ്കാറിൽ ഇത് ളഈഫ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ ഇത് ളഈഫ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളാരും ഇത് ദുർബലപ്പെടുത്തിയതല്ല, മറിച്ച് മഹാന്മാരായ മുൻഗാമികളായ ഉലമാക്കൾ തന്നെ ഇത് ദുർബലപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിൽ സഹീഹ് അല്ലാത്ത ളഈഫായ ദുആകൾ കൊണ്ട് പ്രത്യേകമായി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ബിദഅത്തായി തീരും. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ നമുക്ക് പഠിപ്പിക്കാത്ത അത്തരത്തിൽ പ്രത്യേകമായി നാം അതിൽ ഫളുണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് ബിദഅത്തായി തീരുമെന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അതിൽ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ സലഫുകൾ കാണിച്ചെന്നതുപോലെ ജീവിക്കാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹി ലി വലകും വലി ജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഈ മാസത്തിൽ ആളുകൾ പ്രത്യേകമായി കൊണ്ടാടുന്ന ഒരു ദിവസമാണ് റജബ് 27. ഇസ്റാഉം മിഅ്റാജും നടന്നിട്ടുള്ളത് ഈ മാസത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി അന്ന് ചില ആളുകൾ നോമ്പെടുക്കുന്നു, ചില ആളുകൾ അന്ന് പ്രത്യേകമായി അന്നദാനവും അതുപോലെ തന്നെ കൂട്ടപ്രാർത്ഥനയും മജ്ലിസു നൂറുകളും അങ്ങനെ പല വ്യത്യസ്ത പേരുകളിൽ നിന്നും പ്രാർത്ഥനാ സദസ്സുകളിൽ നിന്നെല്ലാം ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ആളുകൾ വിചാരിക്കും നോമ്പല്ലേ, എല്ലാവരും കൂടി ഇരുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയല്ലേ. സഹോദരങ്ങൾ, ഒരിക്കലും തന്നെ അത്തരം പ്രവൃത്തികളിൽ നാം വഞ്ചിതരാകാൻ പാടില്ല. കാരണം സഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം ഒരു പ്രസിദ്ധമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരുപാട് സഹാബികൾ മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ അവർ പ്രത്യേകമായി മസ്ജിദിൽ ഒരു ഹലക്കയിൽ ഇരുന്നു കൊണ്ട് കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് അവർ ചൊല്ലുകയാണ്, നിങ്ങൾ 100 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലുക എന്നൊരു ഇമാം അവരിൽ നിന്ന് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും കല്ലെടുത്ത് വെച്ച് സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു. പിന്നീട് അവരെല്ലാവരും അൽഹംദുലില്ലാഹ് ചൊല്ലുന്നു, അല്ലാഹു അക്ബർ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. ഇത് കൂട്ട് കേട്ട അബു മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് അതിൽ പന്തികേട് തോന്നി. അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചൊല്ലുകയും കാര്യം പറയുകയും ചെയ്തു. അദ്ദേഹം വളരെ ശക്തമായിട്ടാണ് ഈ ആളുകളോട് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് അവിടുത്തെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, അവിടുത്തെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല, അപ്പോഴൊക്കെ തന്നെ നിങ്ങൾ ദീനിൽ പുതുതായ കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ ഖൈറ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനോട് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണ് സഹോദരങ്ങളെ ഖിയാമത്ത് നാൾ വരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അദ്ദേഹം പറഞ്ഞു, എത്ര എത്ര ആളുകളാണ് ഖൈർ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അവർ നേടുകയില്ല. കാരണം ഖൈർ ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നാം പറഞ്ഞതുപോലെ ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസും അതുപോലെ ഇത്തിബാഉം ഉണ്ടാകണം. അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് നിന്റെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ടോ എന്നറിയണം. ഇനി നമുക്ക് നോക്കാം, ഈ ഇസ്റാ മിഅ്റാജ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയ രാത്രി പ്രയാണത്തിനാണ് അൽ ഇസ്റാ എന്ന് പറയുക. അങ്ങനെ ഒരു സൂറത്ത് തന്നെ ഉണ്ട് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് ഹദീസുകളിൽ നമുക്ക് കാണാം, ബൈത്തുൽ മഖ്ദിസിൽ നിന്നും ഒരടിമയ്ക്ക് എത്താൻ സാധിക്കുന്നതിൽ ഏറ്റവും മുകളിൽ എത്തിയിട്ടു, 7 ആകാശത്തിന്റെ അപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ടുണ്ട്. അതിനാണ് മിഅ്റാജ് എന്ന് പറയുക. ഈ രണ്ട് കാര്യവും സഹീഹായിട്ടുള്ളതാണ്. ഇതിനെ നിഷേധിക്കുന്ന ഹദീസ് നിഷേധികളുണ്ട്, ഇത് അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല അത്രേ, പക്ഷെ ഇത് സഹീഹായ കാര്യമാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, ഇസ്റാ മിഅ്റാജ് നടന്നത് റജബിലാണ് എന്നുള്ളതിന് അതിനൊരു യാതൊരു തെളിവുമില്ല. ഏത് മാസത്തിലാണ് ഇസ്രാഇൽ മിഅ്റാജ് നടന്നത് എന്നുള്ളതിന് കൃത്യമായ തെളിവില്ല. ഏത് നമ്മൾ ബിദഅത്തായ നബിദിനം ആഘോഷിക്കുന്ന സമയത്ത് നാം പറയാറുണ്ട് നബിദിനം നടന്നിട്ടുള്ളത് റബീഉൽ അവ്വലിനാണോ എന്നുള്ളത് തെളിവില്ല. പല അഭിപ്രായങ്ങളാണ് റമദാനിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇസ്രാഇൽ മിഅ്റാജിന്റെ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ട് ഏത് മാസത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് സഹാബത്തോ അവർക്ക് ശേഷമുള്ള ആളുകളോ ഇത്തരം തീയതികൾ കൃത്യമായി രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ്? അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ആചരിക്കാനില്ല, പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. അതല്ലാത്ത മറ്റു കർമ്മങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കൂ, എത്ര ക്ലിയർ ആയിട്ടാണ്, എത്ര വളരെ ഭംഗിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അനങ്ങുന്നത് പോലും അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അതിൽ നമുക്ക് പാഠമുണ്ട്, അത് പിൻപറ്റേണ്ടതുണ്ട്. അവിടുത്തെ ഓരോ സുന്നത്തുകളും അവർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും അവിടുന്ന് വലതിനെ മുന്തിക്കാൻ ഇഷ്ടപ്പെട്ടത്, അവിടുന്ന് ഇടതിനെ മുന്തിക്കുന്നത് എവിടെയാണെന്ന് ഇഷ്ടപ്പെട്ടത്, എല്ലാം അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് ഒന്നും തന്നെ ഇല്ല സഹോദരങ്ങളെ. എന്നാൽ മഹാനായ മാലിക്കി പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ്, ഇബ്നു ദഹിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, വദക്കറ ബഅദുൽ ഖുസ്സാസ്, ചില കഥ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടാകും, അവർ ഇങ്ങനെ പറയുന്നത് കാണാം, അന്നൽ ഇസ്രാ കാന ഫീ റജബ്, ഇസ്രാ എന്നുള്ളത് അത് റജബിലാണ്, വദാലിക ഇൻദ അഹ്ലി തഅ്ദീൽ വത്തജ്രീഹ് ഐനുൽ ഖദീബ്, അഹ്ലുൽ ജർഹി വത്തഅ്ദീൽ, ഹദീസുകളെയും അതുപോലെ തന്നെ അതിന്റെ ആളുകളെല്ലാം അതിൽ സ്വീകരിക്കപ്പെടേണ്ടവരും അതുപോലെ തള്ളപ്പെടേണ്ടവരും കുറിച്ച് പഠിച്ചു പറയുന്ന പണ്ഡിതന്മാരാണ് അഹ്ലുൽ ജർഹി വത്തഅ്ദീൽ. ഇത്തരക്കാരുടെ ആളുകളുടെ അടുക്കൽ ഇത് ഐനുൽ കദീബാണ്, വ്യക്തമായ ശുദ്ധമായ നുണയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് നാം കൃത്യമായി മനസ്സിലാക്കുക. ബിദ്അത്തുകളെല്ലാം തന്നെ ദലാലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഓരോ ഖുതുബയിലും പറയുന്നതാണ്, നിങ്ങളും ഇവിടെ ഓരോ ഖുതുബയിലും കേൾക്കുന്നത്. അവിടുന്ന് പറയും, അമ്മാ ബഅദ്, ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹ വകുല്ല മുഹ്ദസതിൻ ബിദ്അ വകുല്ല ബിദ്അതിൻ ദലാല വകുല്ല ദലാലതിൻ ഫിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏറ്റവും ഖൈറായിട്ടുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്, ഏറ്റവും പിൻപറ്റേണ്ടതായ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ആരെങ്കിലും അതിനുശേഷം പുതുതായി കൊണ്ടുവരുന്ന മുഴുവൻ കാര്യങ്ങളും അതെല്ലാം തന്നെ വലാലത്താണ്, എല്ലാ വലാലത്തും നരകത്തിലേക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കണിശമായി വളരെ ശക്തമായ ഭാഷയിൽ ഓരോ ഖുതുബയിലും സഹാബികൾ ഉണർത്താറുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ബിദ്അത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹജബ തൗബത അൻ ശാഹിദി കുല്ലി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ബിദ്അത്ത് ചെയ്യുന്ന ആളുകളുടെ എല്ലാം തന്നെ തൗബ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അവൻ ആ ബിദ്അത്ത് ഒഴിവാക്കുന്നിടത്തോളം. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യം ഗൗരവമാണ്. നമുക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യമാണ് നമ്മുടെ അമലുകളിൽ ശിർക്ക് ഉണ്ടാകുക എന്നുള്ളത്, നമ്മുടെ അമലുകളിൽ നിഫാഖ് ഉണ്ടാകുക എന്നുള്ളത്, നമ്മുടെ അമലുകളിൽ സഹോദരങ്ങളെ ബിദ്അത്ത് ഉണ്ടാകുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം നമുക്ക് ലഭിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യമാണ്. ചില ആളുകളെങ്കിലും ധരിച്ചിട്ടുണ്ടാകും, മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും പറയുക എന്നതിനുപരി ഇത്തരത്തിലുള്ള ആളുകൾക്കിടയിലെ പ്രയാസങ്ങളും ബിദ്അത്തുകളൊക്കെ പറയേണ്ട സമയമാണോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അവർക്ക് അള്ളാഹുവിന്റെ സഹായം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നറിയില്ല. അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നത് നിങ്ങളുടെ കൂട്ടായ്മ കണ്ടിട്ടല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന വലിയ റാലികൾ കണ്ടിട്ടല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സഹായം നൽകുന്നത് അള്ളാഹുവിന് കൃത്യമായി ഇബാദത്ത് ചെയ്യുന്ന തൗഹീദുള്ള ആളുകളാണെങ്കിൽ എത്ര കുറച്ചാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല അതിനേക്കാൾ എത്ര ഇരട്ടിയുള്ള ശത്രുക്കൾക്കെതിരെയും അള്ളാഹു നമുക്ക് സഹായം നൽകും. അതുപോലെ കൃത്യമായി സുന്നത്തിന്റെ അനുസരിച്ച്, കൃത്യമായി സലഫുകളുടെ മൻഹജിനനുസരിച്ച്, സഹാബികളുടെ മൻഹജിനനുസരിച്ച്, അവരുടെ മാർഗത്തിനനുസരിച്ച് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ രക്ഷയും സമാധാനവും നമുക്കുണ്ടാകും. നമ്മൾ കുറവാണ് എന്നുള്ളത് ഒരിക്കലും തന്നെ നമ്മൾ വഞ്ചിതരാക്കരുത്. അപ്പുറത്ത് ധാരാളമുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ ഒരിക്കലും അത്ഭുതപ്പെടുത്തരുത്. ബദറിന്റെ ചരിത്രം നാം എല്ലാ വർഷവും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഈ ഒരു തെറ്റായ ചിന്ത നമുക്ക് മനസ്സിൽ നിന്ന് നീക്കാനാണ്. അതല്ലാതെ ബദർ മൗലൂദ് കഴിക്കാനല്ല, ബദർ രണ്ട് കഴിക്കാനല്ല, വളരെ കുറഞ്ഞ സംഘം വരെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർ സഹായിച്ചിട്ടുള്ളത് അവർക്ക് കൃത്യമായി തൗഹീദ് ഉള്ളത് കൊണ്ടാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി പിൻപറ്റി ഇത്തിബാ ഉള്ളത് കൊണ്ടാണ്. അവർക്ക് കൃത്യമായി അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന അമലുകൾ മാത്രം ചെയ്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ കൃത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് നമ്മുടെ നാടുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലുമുള്ള എല്ലാവരുടെയും പ്രയാസം നീക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, മുസ്ലിമീങ്ങൾ ആക്രമിക്കുന്ന മുഴുവൻ ശത്രുക്കളെയും അള്ളാഹു സുബ്ഹാനഹു വതആല പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിൽ ഹജാർ.
اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا ارحم الراحمين اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا ارحم الراحمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسالك الجنه وما يقرب اليها من قول وعمل وهذا والله تعالى عالم بالصواب وصلى الله على نبينا محمد وعلى اله وصحبه وسلم.